السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهمان رأي صحوذ رنجلي റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ്, അവിടുത്തെ സീറത്താണ് ഈ ദർസുകളിൽ നാം വിശദീകരിച്ചു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് ഉംറ ഉദ്ദേശിച്ച് യാത്ര നടത്തുകയും ഖുറൈശികൾ അത് തടഞ്ഞുവെക്കുകയും അവർക്കിടയിൽ സന്ധി സംഭാഷണങ്ങൾക്കു വേണ്ടി മുശ്രിക്കീങ്ങളിൽ നിന്നുള്ള ദൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിനു വേണ്ടി വരികയും ചെയ്ത സംഭവങ്ങളാണ് കഴിഞ്ഞയാഴ്ച നാം വിശദീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അവസാനമായി വന്നത് ഉർവത്ത് ഇബ്നു മസ്ഊദ് അസ്സഖഫി എന്ന വ്യക്തിയാണ്. അദ്ദേഹം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന രൂപം കാണുകയും അതിൽ അത്ഭുതം കൂറുകയും ഖുറൈശികളുടെ അരികിലേക്ക് തിരിച്ചുപോയി അത് അറിയിക്കുകയും ചെയ്തതുവരെയാണ്, ആ സംഭവങ്ങൾ വരെയാണ് കഴിഞ്ഞയാഴ്ച പറഞ്ഞു വച്ചത്. ഇങ്ങനെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അവരുടെ ദൂതന്മാരെ പറഞ്ഞയച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദൂതന്മാരെ, മുസ്ലിമീങ്ങളുടെ ദൂതന്മാരെ ഖുറൈശികൾക്കരികിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയെ ഉദ്ദേശിച്ചു വന്നിരിക്കുന്നത് യുദ്ധം കണക്കുകൂട്ടിയല്ല, മറിച്ച് അവർ ഉദ്ദേശിക്കുന്നത് ഉംറ മാത്രമാണ് എന്ന് ഖുറൈശികളെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദൂതന്മാരെ മുശ്രിക്കുകൾക്കരികിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നിയോഗിച്ച ദൂതൻ ഖിറാഷ് ഇബ്നു ഉമയ്യ അൽ ഖുസാഇ എന്നു പേരുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം തന്റെ ഒട്ടകപ്പുറത്ത്, സഅലബി എന്ന പേരുള്ള ഒരു ഒട്ടകത്തിന്റെ പുറത്ത് മക്കയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ഖുറൈശികൾ ഇദ്ദേഹം മക്കയിലേക്ക് കടന്ന ഉടനെ അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ പിടികൂടുകയും ഖിറാഷ് എന്ന സഹാബിയെ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഒട്ടകത്തിൽ നിന്റെ പുറത്തുനിന്ന് താഴേക്കിറക്കുകയും ചെയ്തു. അങ്ങനെ അവർ അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ അറുത്തു കളഞ്ഞു. അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പോൾ ഖുറൈശികളുടെ കൂട്ടത്തിൽ അവരോടൊപ്പം ചേർന്ന ചില ആളുകൾ, അറബ് ഗോത്രങ്ങളിൽപ്പെട്ട ചിലർ, ഖുറൈശികളെ അതിൽ നിന്ന് തടഞ്ഞു. അങ്ങനെ ഒരു ദൂതനെ കൊന്നുകളഞ്ഞാൽ മുഹമ്മദും കൂട്ടരും ഇങ്ങോട്ട് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു വരുമെന്നതിൽ സംശയമില്ല എന്നതുകൊണ്ട് അവർ ആ പ്രവർത്തനത്തിൽ നിന്ന് ഖുറൈശികളെ തടുത്തുവച്ചു. അങ്ങനെ ഖിറാഷ് ഇബ്നു ഉമയ്യ അൽ ഖുസാഇ അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ അവർ കൊന്നുകളഞ്ഞു. അദ്ദേഹം തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഒരാളെ ദൂതനായി നിയോഗിക്കാൻ തീരുമാനിച്ചു.
അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. ഉമറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ, നീ ഖുറൈശികളുടെ അരികിൽ ചെന്ന് ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക. നാം യുദ്ധത്തിന് വന്നതല്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആവശ്യപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അഖാഫു ഖുറൈശൻ അലാ നഫ്സി, ഖുറൈശികൾ എന്നെ ഉപദ്രവിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. ഞാൻ അവരുടെ അരികിലേക്ക് ദൂതനായി ചെന്നാൽ, അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ എന്തൊരു കാര്യത്തിനാണോ എന്നെ നിയോഗിക്കുന്നത് ആ ലക്ഷ്യം നടപ്പാവുകയില്ല, മറിച്ച് അവരെന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത് ഈ സന്ദർഭത്തിൽ ഉചിതമായിരിക്കുകയില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഖുറൈശികളുടെ അരികിലേക്ക് പോകാതിരുന്നത് സ്വന്തം ജീവൻ പോകുമെന്ന പേടികൊണ്ടല്ല, അതിനേക്കാൾ കൂടുതൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിക്കുന്ന ഈ സന്ധി സംഭാഷണം അത് അവിടെ പൂർത്തീകരിക്കപ്പെടുകയില്ല എന്നാണ് അദ്ദേഹം പേടിച്ചത്. അദ്ദേഹം പറഞ്ഞു, വലൈസ ബിമക്കത മിൻ ബനി അദി ഇബ്നു കഅബ് അഹദുൻ യംനഉനി, അല്ലാഹുവിന്റെ റസൂലെ, എന്റെ ഗോത്രമായ എന്റെ കുടുംബക്കാരായ അദി ഇബ്നു കഅബ് അവരിൽപ്പെട്ട ഒരാളും തന്നെ ഇപ്പോൾ മക്കയിലില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോയാൽ എന്നെ പ്രതിരോധിക്കാൻ എന്നെ സഹായിക്കാൻ അവിടെ ഒരാളും തന്നെ ഇല്ല. വഖദ് അറഫത് ഖുറൈശുൻ അദാവതി ഇയാഹ, അതോടൊപ്പം ഖുറൈശികൾക്ക് എനിക്ക് അവരോടുള്ള ദേഷ്യം നന്നായി അറിയാം. ഞാൻ അവരോട് ബദറിലും ഉഹദിലും മറ്റു യുദ്ധങ്ങളിലും എപ്രകാരമാണ് പെരുമാറിയിട്ടുള്ളത് എന്ന് അവർക്ക് നന്നായി അറിയാം. ഞാൻ അവരോട് വെച്ചു പുലർത്തുന്ന ശത്രുതയെക്കുറിച്ച് ഖുറൈശികൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അവർ ഒരിക്കലും എന്നെ ഒരു ദൂതനായി സ്വീകരിക്കാൻ സാധ്യതയില്ല. വലാകിൻ അദുല്ലുക അലാ റജുലിൻ ഹുവ അഅസ്സു മിന്നി, അല്ലാഹുവിന്റെ റസൂലെ, എന്നേക്കാൾ ഖുറൈശികൾ ബഹുമാനിക്കുന്ന, എന്നേക്കാൾ ഖുറൈശികളുടെ മനസ്സിൽ സ്ഥാനമുള്ള മറ്റൊരാളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകാം. അല്ലാഹുവിന്റെ റസൂലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ അങ്ങോട്ട് പറഞ്ഞേക്കുക. അദ്ദേഹത്തെ ഖുറൈശികൾക്ക് ബഹുമാനമാണ്, അദ്ദേഹത്തോട് ഖുറൈശികൾക്ക് ആദരവാണ്. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികളുടെ മനസ്സിന്റെ ശുദ്ധി നോക്കൂ നിങ്ങൾ. അവർ പരസ്പരം എപ്രകാരമായിരുന്നു തങ്ങളുടെ സഹോദരങ്ങളെ കണ്ടിരുന്നത് എന്ന് നിങ്ങൾ നോക്കുക. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ അവരുടെ നല്ല സ്വഭാവം കാരണത്താൽ, അവരുടെ മാന്യമായ പെരുമാറ്റം കാരണത്താൽ അവർ ശത്രുക്കളുടെ മനസ്സിൽ പോലും ഉണ്ടാക്കിയ സ്വാധീനം നിങ്ങൾ നോക്കുക. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖുറൈശികൾക്ക് അരികിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ റസൂലുള്ള ഉസ്മാനെ വിളിച്ചു റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ഖുറൈശികൾക്ക് അരികിലേക്ക് അയച്ചു. അങ്ങനെ അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മക്കയിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം ഖുറൈശികൾക്ക് അരികിലേക്ക് എത്തുന്നതിന് മുൻപ് അബാൻ ഇബ്നു സഈദ് ഇബ്നുൽ ആസ് എന്ന ഖുറൈശികളിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തെ കണ്ടുമുട്ടി. അദ്ദേഹം ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് താഴോട്ടിറക്കി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തെ അവർ ഖുറൈശികൾ അവർ സ്വീകരിച്ചു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുറൈശികൾക്ക് അരികിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല, ഉമ്രക്ക് വേണ്ടി വന്നതാണ്. ഈ വർഷം ഉമ്ര ചെയ്യാമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ യുദ്ധം ഉദ്ദേശിച്ചുകൊണ്ട് വന്നിരിക്കുന്നവരല്ല. ഇത് കേട്ടപ്പോൾ ഖുറൈശികൾ അവർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇൻ ശിഅത അൻ തതൂഫ ബിൽ ബൈതി ഫതൂഫ് ബിഹി, ഉസ്മാൻ നിനക്ക് ഉമ്ര ചെയ്യണമെന്ന് ഉദ്ദേശമുണ്ടോ എങ്കിൽ നീ ഉമ്ര ചെയ്തോ, ഞങ്ങൾ നിന്നെ തടസ്സപ്പെടുത്തുകയില്ല, ഞങ്ങൾ നിന്നെ തടയുകയില്ല. നിനക്ക് ഉമ്ര ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഉമ്ര ചെയ്യാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, മാ കുൻതു ലിഅതൂഫ ഹത്താ യതൂഫ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കഅബ തവാഫ് ചെയ്യുന്നതുവരെ ഞാനൊരിക്കലും കഅബ തവാഫ് ചെയ്യുകയില്ല. റസൂലുള്ളയോടൊപ്പം തവാഫ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഖുറൈശികൾ ഇത് കേട്ടപ്പോൾ അവർ പരസ്പരം കൂടി ആലോചിക്കാൻ തുടങ്ങി. അത് കാരണമായിരിക്കാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് തിരിച്ചു വരാൻ കുറച്ചു വൈകി, കുറച്ച് സമയമെടുത്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മക്കക്കാർക്ക് അരികിലേക്ക് പോയിരിക്കുന്നു, തിരിച്ചു വരുന്നത് കാണുന്നില്ല. മുസ്ലിമീങ്ങൾക്കിടയിൽ ചില കിംവദന്തികൾ പരക്കാൻ തുടങ്ങി, അവർക്കിടയിൽ ചില ഭയാശങ്കകൾ ഉടലെടുക്കാൻ തുടങ്ങി. ചില ആളുകൾ പറഞ്ഞു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഖുറൈശികൾ വധിച്ചതായിരിക്കാം. നേരത്തെ പോയ ഖുറൈശികൾക്ക് അരികിലേക്ക് നേരത്തെ ചെന്നത് ഖിറാഷാണെങ്കിൽ ഖിറാഷിന്റെ ഒട്ടകത്തെ അവർ കൊന്നിട്ടാണ് അവർ തിരിച്ചയച്ചത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ ചിലപ്പോൾ അവർ കൊന്നിരിക്കാം, അവർ വധിച്ചു കളഞ്ഞിരിക്കാം എന്ന ഒരു കിംവദന്തി മുസ്ലിമീങ്ങൾക്കിടയിൽ പരന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഈ വാർത്തയെത്തി. അത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ നബ്റഹു ഹത്താ നുനാജിസൽ ഖൗമ. അങ്ങനെ ഉസ്മാനിനെ അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ റളിയല്ലാഹു അൻ നാം ഇവരുമായി യുദ്ധം ചെയ്യാതെ ഒരിക്കലും മദീനയിലേക്ക് തിരിച്ചു പോവുകയില്ല. ദൂതനായി പറഞ്ഞയച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നാം ഖുറൈശികളുമായി യുദ്ധം ചെയ്യാതെ ഒരിക്കലും മദീനയിലേക്ക് തിരിച്ചു പോകുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു മരത്തിന് കീഴിലാണ് ഇരിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് ആ മരത്തിലെ ചില്ലകൾ, അതിൽ നിന്നുള്ള ഇലകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ ഇങ്ങനെ പതിക്കുന്നുണ്ട്. സഹാബികളിൽപ്പെട്ട മഅഖിൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ആ കൊമ്പുകൾ വീഴാതിരിക്കുന്നതിന് വേണ്ടി അതിങ്ങനെ ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികൾക്കിടയിലേക്ക് ഒരാളെ ബൈഅത്തിന് ക്ഷണിക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ചു. ബൈഅത്തിന് വേണ്ടി വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബൈഅത്ത് നൽകൂ എന്ന് വിളിച്ചു പറയുന്നതിന് വേണ്ടി ഒരാളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്കിടയിലേക്ക് അയച്ചു. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബൈഅത്ത് ചെയ്യാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിന് ആദ്യമായി ബൈഅത്ത് ചെയ്തത് അബൂ സിനാൻ അബ്ദുല്ലാഹി ഇബ്നു വഹബിൻ അസദി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ്. അദ്ദേഹമാണ് ആദ്യമായി ബൈഅത്ത് ചെയ്തത്. പിന്നീട് മറ്റു സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബൈഅത്ത് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരിൽ നിന്ന് എല്ലാവരിൽ നിന്നും ബൈഅത്ത് വാങ്ങി. സഹാബികളുടെ കൂട്ടത്തിൽ സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ശക്തമായി പോരാടിയിരുന്ന, യുദ്ധ നൈപുണ്യം കൊണ്ട് അറിയപ്പെട്ട സഹാബിയാണ് അദ്ദേഹം. പിന്തിരിഞ്ഞോടാതെ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലമത്ത് ഇബ്നുൽ അക്വഇന് 3 തവണ ബൈഅത്ത് നൽകി. 3 തവണ ബൈഅത്ത് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലമയെ വിളിച്ചു, ബൈഅ യാ സലമ, സലമ വന്ന് ബൈഅത്ത് ചെയ്യൂ. അദ്ദേഹം ബൈഅത്ത് ചെയ്തു. അങ്ങനെ അദ്ദേഹം മാറി നിന്നു. മറ്റുള്ള ജനങ്ങൾ ബൈഅത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചാളുകൾ ബൈഅത്ത് ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വിളിച്ചു, യാ സലമ ബൈഅ റസൂലല്ലാഹ്, സലമ അല്ലാഹുവിന്റെ റസൂലിന് ബൈഅത്ത് നൽകൂ. അദ്ദേഹം വീണ്ടും വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബൈഅത്ത് നൽകി. ജനങ്ങളെല്ലാവരും ബൈഅത്ത് ചെയ്തു കഴിഞ്ഞു. എല്ലാവരുടെയും ബൈഅത്ത് കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സലമയെ വീണ്ടും വിളിച്ചു, ബൈഅ യാ സലമ, സലമ റസൂലുള്ളാഹിക്ക് ബൈഅത്ത് ചെയ്യൂ. അദ്ദേഹം പറഞ്ഞു, ഖദ് ബൈഅതുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ ഞാൻ അങ്ങയോട് ബൈഅത്ത് ചെയ്തതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീണ്ടും ബൈഅത്ത് ചെയ്യുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സലമത്ത് ഇബ്നുൽ അക്വഇന് 3 ബൈഅത്ത് ചെയ്തു. അദ്ദേഹം ആ സഹാബി, അദ്ദേഹത്തിന്റെ മഹത്വത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലമത്ത് ഇബ്നുൽ അക്വഇന് ഒരു പരിച നൽകി, ഒരു നല്ല ഒരു പരിച കൊടുത്തു. യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതിന്, യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി നല്ല ഒരു പരിച കൊടുത്തു. സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹു ആ പരിചയുമായി ഇങ്ങനെ നടക്കുമ്പോൾ അദ്ദേഹം തന്റെ കുടുംബത്തിൽപ്പെട്ട, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആമർ എന്ന വ്യക്തിയെ അദ്ദേഹം കണ്ടു. അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. തന്റെ അമ്മാവനാണ് ആമർ. ആമറിന്റെ കയ്യിൽ ആയുധങ്ങളൊന്നും തന്നെ ഇല്ല. അത് കണ്ടപ്പോൾ സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ആ പരിച അദ്ദേഹത്തിന് കൊടുത്തു, ഇത് താങ്കളുടെ കയ്യിലിരിക്കട്ടെ. കുറച്ചു കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ സലമയുടെ കയ്യിൽ പരിച കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ സലമ ഐന ജഹഫതുക അല്ലതീ അഅതൈതുക, ഞാൻ നിനക്ക് തന്ന പരിച എവിടെ പോയി സലമ? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ലഖിയനി അമ്മി ആമിറൻ അസില ഫഅതൈതുഹു ഇയാഹ, എന്റെ അമ്മാവനായ ആമർ ഒരു ആയുധവുമില്ലാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ അവിടുന്ന് ചിരിച്ചു, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്നക കല്ലദീ ഖാല അൽ അവൽ അല്ലാഹുമ്മ അബ്ഗിനി ഹബീബൻ ഹുവ അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. നിന്റെ കാര്യം അത്ഭുതം തന്നെയാണ്, നിന്റെ കാര്യം ഒരാളെ പോലെയാണ്. അയാളത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ എനിക്കൊരു കൂട്ടുകാരനെ നീ നൽകണം, എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരനെ എനിക്ക് നീ നൽകണം, ആ കൂട്ടുകാരനോട് അള്ളാഹുവേ എനിക്ക് എന്നേക്കാൾ ഇഷ്ടമുണ്ടാകണം, എന്നേക്കാൾ ഞാൻ സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരനെ എനിക്ക് നൽകണം എന്ന് പ്രാർത്ഥിച്ച ഒരാളെ പോലെയാണ് നിന്റെ അവസ്ഥ. നിന്റെ സ്വന്തം ശരീരം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഞാൻ നിനക്ക് നൽകിയ പരിച നീ അത് നൽകിയിരിക്കുന്നത് ആമറിനാണ്, ഇത്ര സന്നിഗ്ധമായൊരു ഘട്ടത്തിൽ വരെ. എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലമത്ത് ഇബ്നുൽ അക്വഇനോട് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ കൈകളിൽ നിന്ന് ബൈഅത്ത് വാങ്ങിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ കയ്യിൽ, അള്ളാഹുവിന്റെ റസൂൽ ബൈഅത്ത് വാങ്ങിക്കുന്ന കയ്യിൽ തന്റെ മറുകൈ വച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന ഉസ്മാന ഫി ഹാജത്തില്ലാഹി വഹാജത്തി റസൂലി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അള്ളാഹുവിന്റെ ആവശ്യത്തിന് വേണ്ടി പോയതാണ്, റസൂലുള്ളയുടെ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അതുകൊണ്ട് വഹാദിഹി ലി ഉസ്മാൻ, ഈ കൈ ഉസ്മാന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഷരീഫായ, അവിടുത്തെ ആ പുണ്യകരമായ കൈ, ആ ബറക്കത്തുള്ള കൈ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബിയായ, അവിടുത്തെ മരുമകനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വന്തം കൈയാണ് വെച്ചത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബൈഅത്ത് ചെയ്തു. ഈ ബൈഅത്ത് എന്തിനു വേണ്ടിയായിരുന്നു, ഏത് കാര്യത്തിലായിരുന്നു റസൂലുള്ള ബൈഅത്ത് വാങ്ങിയത് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞു, അലൽ മൗത്ത്, ഈ യുദ്ധത്തിൽ മരിക്കേണ്ടി വന്നാൽ പോലും പിന്തിരിഞ്ഞോടാൻ പാടില്ല, മരണമുറപ്പായാൽ പോലും തിരിഞ്ഞോടാൻ പാടില്ല എന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബികൾ നൽകിയ ബൈഅത്ത് എന്ന് ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. മറ്റു ചില റിവായത്തുകളിൽ വന്നത് കാന അല അദമിൽ ഫിറാർ, ഓടിപ്പോകാൻ പാടില്ല, പിന്തിരിഞ്ഞോടാൻ പാടില്ല, യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുക തന്നെ വേണം എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബൈഅത്ത് എന്ന് ചില അഭിപ്രായമുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, മരിക്കേണ്ടി വന്നാൽ മരിക്കുക, ഒരിക്കലും മരണമാണ് മരിക്കുന്നതിന് തയ്യാറായിക്കൊണ്ടാണ് ബൈഅത്ത് ചെയ്തത് എന്നാണ് ഒരു അഭിപ്രായം. മറ്റൊരു അഭിപ്രായം, പിന്തിരിഞ്ഞോടാൻ പാടില്ല എന്ന രൂപത്തിലുള്ള ബൈഅത്ത് ആയിരുന്നു എന്നാണ്. എന്തായാലും സഹാബികൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ഈ ബൈഅത്ത്, ഈ സന്നിഗ്ധ ഘട്ടത്തിൽ അവരുടെ കൈകളിൽ ആയുധങ്ങളില്ല. ഈ സംഭവത്തിന്റെ തുടക്കത്തിൽ നാം പറഞ്ഞിരുന്നു, അവർ പുറപ്പെട്ടത് ഉംറക്ക് വേണ്ടിയാണ്, കൈകളിൽ ആയുധങ്ങൾ കരുതിയിട്ടില്ല. ആകെയുള്ളത് അറബികൾ അവർ യാത്രയിൽ കരുതുന്ന ആയുധം മാത്രമാണ്. യാത്രക്കിടയിൽ വരെ ഏതെങ്കിലും കൊള്ളക്കാരോ മറ്റോ വന്നാൽ തടുക്കുന്നതിനും മറ്റും അറബികൾ അക്കാലഘട്ടത്തിൽ കരുതിയിരുന്ന ആയുധമല്ലാതെ യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ടല്ല അവർ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് സലമത്ത് ഇബ്നുൽ അക്വഇന്റെ കുടുംബക്കാരിൽ ചിലർ അവരുടെ കൈകളിൽ ആയുധമില്ലാതെ പോയത്. അവർ വന്നിരിക്കുന്നത് ഉംറക്കാൻ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇതാ മുശ്രിക്കീങ്ങൾ അവരുടെ നാട്ടിൽ ചെന്നുകൊണ്ടാണ് യുദ്ധം. ആലോചിക്കണം, അവരുടെ നാട്ടിലാണ് യുദ്ധം. മുശ്രിക്കീങ്ങൾ, ഖുറൈശികൾ മാത്രമല്ല ഈ സൈന്യത്തിലുള്ളത്, മറിച്ച് ചുറ്റുപാടുമുള്ള അറബ് ഗോത്രങ്ങൾ കൂടി അവിടെയുണ്ട്. അവർക്കെതിരെയാണ് ഈ പറയുന്ന ചെറിയ സംഘം ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടവർ. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പോടുകൂടി പുറപ്പെടാത്ത ഈ ആളുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് നൽകുന്നത്. എല്ലാവരും ബൈഅത്ത് ചെയ്തു. ഒരാൾ വഴിയെ അയാൾ തന്റെ കുതിരയുടെ മറവിൽ, ഒരു മരത്തിന്റെ മറവിൽ അയാൾ തന്റെ ഒട്ടകത്തിന്റെ മറവിൽ അയാൾ റസൂലുള്ളാഹിക്ക് ബൈഅത്ത് ചെയ്യാതെ മാറി നിന്നു. ആളുകൾ പലരും അയാളെ വിളിച്ചു, തആൽ, നീ വരൂ, അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ റസൂലിന് ബൈഅത്ത് കൊടുക്ക്. അയാൾ പറഞ്ഞു, എനിക്ക് ഈ ബൈഅത്തിന്റെ ആവശ്യമില്ല, എനിക്ക് ഈ ബൈഅത്തിന്റെ ആവശ്യമില്ല. അയാളുടെ കയ്യിൽ വിലപിടിപ്പുള്ള ഒരു ഒട്ടകമുണ്ടായിരുന്നു പഴയ കാലഘട്ടത്തിൽ, അത് അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാൽ ആ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി ലഅൻ അജിദ ദാല്ലതി അഹബ്ബു ഇലയ്യ മിൻ അൻ യസ്തഗ്ഫിറ ലി സാഹിബുകും, ഈ മനുഷ്യൻ എനിക്ക് വേണ്ടി പാപമോചനം തേടുക എന്നതിനേക്കാൾ എനിക്കിഷ്ടം പണ്ട് നഷ്ടപ്പെട്ടു പോയ ഒട്ടകത്തെ തിരിച്ചു കിട്ടുന്നത്, ഞാൻ അതാണ് നോക്കുന്നത് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, കുല്ലുക്കും മഹൂർ ഇല്ലാ സാഹിബൽ ജമലിൽ അഹ്മർ, നിങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. ആ ചുവന്ന ഒട്ടകപ്പുറത്ത്, ആ ചുവന്ന ഒട്ടകത്തിന്റെ മറവിൽ നിൽക്കുന്ന മനുഷ്യൻ ഒഴികെ, അയാൾ മുനാഫിഖായിരുന്നു, കപട വിശ്വാസിയായിരുന്നു, ആ മനുഷ്യൻ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ബൈഅത്ത്, ഈ ബൈഅത്തിന് ചരിത്രത്തിൽ പിന്നീട് നൽകപ്പെട്ട പേരുണ്ട്, ബൈഅത്തു റിദ്വാൻ എന്നതാണ് ആ പേര്. ബൈഅത്തു അർറിദ്വാൻ, റിദ്വാൻ എന്നാൽ തൃപ്തി എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തി ലഭിച്ചവരാണ് ഈ ബൈഅത്തിൽ പങ്കെടുത്ത എല്ലാവരും എന്നതുകൊണ്ടാണ് ഈ ബൈഅത്തിന് ബൈഅത്തു റിദ്വാൻ എന്ന പേര് ലഭിച്ചത്. എന്താണ് അതിനുള്ള കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബൈഅത്തിൽ പങ്കെടുത്ത ഏതാണ്ട് 1400 വരുന്ന സഹാബികളുണ്ട്. ഈ ബൈഅത്തിൽ പങ്കെടുത്തവർക്കെല്ലാം അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക അതിന്റെ മഹത്വം എന്താണ്. അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിൽ പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളോട് പറയുന്ന വാക്കാണ് ഇതാ, ഞാൻ ഇതാ ഖദ് റദീതു അൻകും. സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മുഅ്മിനീങ്ങളോട് അല്ലാഹു പറയുന്ന വാക്കാണ്, ഞാൻ നിങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഫല അസ്ഖതു അലൈക്കും അബദ, ഇനി നിങ്ങളോട് ഞാൻ ഒരിക്കലും കോപിക്കുകയില്ല എന്ന് സ്വർഗവാസികളോട് അല്ലാഹു പറയുന്ന വാക്കാണ്. അത് ദുനിയാവിൽ നിന്ന് തന്നെ കേൾക്കാൻ കഴിഞ്ഞവരാണ് ഈ സഹാബികൾ. അപ്പോൾ സഹോദരി, ഇതിൽ ഈ സഹാബിമാർ, പ്രമുഖരായ സഹാബികളിൽ മിക്കവരും ഈ പറഞ്ഞ കൂട്ടത്തിലുണ്ട്. മക്കയിൽ ഇസ്ലാം സ്വീകരിച്ച മിക്കവാറും എല്ലാവരും ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ബൈഅത്തു റിദ്വാനിന്റെ കാര്യത്തിൽ വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചു. അല്ലാഹു പറഞ്ഞു, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല അശ്ശകീനത അലൈഹിം വഅസാബഹും ഫത്ഹൻ ഖരീബ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇദാ ഈ മുസ്ലിമീങ്ങളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഈ മുഅ്മിനീങ്ങളെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, അല്ലാഹുവിന്റെ റസൂലെ, അവർ ആ മരത്തിന് കീഴിലിരുന്ന് താങ്കൾക്ക് ബൈഅത്ത് നൽകിയ സന്ദർഭത്തിൽ അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ തൃപ്തി ലഭിച്ച ആളുകളാണ് അവർ. وعلم ما في قلوبهم, അവരുടെ ഹൃദയങ്ങൾക്കുള്ളിലുള്ളത് അല്ലാഹു അറിഞ്ഞിരിക്കുന്നു. وانزل السكينه عليهم, അവർക്ക് അല്ലാഹു അവന്റെ അരികിൽ നിന്നുള്ള സമാധാനം ഇറക്കി നൽകിയിരിക്കുന്നു. واثابهم فتحا قريبا, അടുത്തു തന്നെയുള്ള ഒരു വിജയം അല്ലാഹു അവർക്ക് പ്രതിഫലമായി നൽകിയിരിക്കുന്നു. അത് ഹുദൈബിയ സന്ധിയാണ് എന്നതൊരു അഭിപ്രായമാണ്, ഇത് പിന്നീട് വിശദീകരിക്കാം. നോക്കൂ നിങ്ങൾ, ഈ പറഞ്ഞ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായ റബ്ബ് പറഞ്ഞവരാണ് സഹാബിമാർ. അപ്പോൾ നിങ്ങൾ കൂടെ ചിന്തിക്കുക, ഈ സഹാബിമാർ, അവരെ ലഅനത്ത് ചൊല്ലുന്നവർ, അവരെ അല്ലാഹു ശപിക്കട്ടെ എന്ന് പറയുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഈ സഹാബിമാരിൽ വിരലിലെണ്ണാവുന്ന ചിലരൊഴികെ ബാക്കി എല്ലാവരും കാഫിറുകളായിട്ടുണ്ട് എന്ന് പറയുന്ന റാഫിളികൾ, ഷീഇകൾ എന്തായിരിക്കും അല്ലാഹുവിന്റെ അരികിൽ അവരുടെ അവസ്ഥ? അല്ലാഹു സുബ്ഹാന തആല പറയുന്നു, ഖദ് അലിമ മാ വഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്കുള്ളിലുള്ളത് അല്ലാഹു അറിഞ്ഞിരിക്കും. ഹദീസിന്റെ സനദ് പരിശോധിക്കുമ്പോൾ റാവിമാരെ പരിശോധിക്കും നമ്മൾ. ഇന്ന റാവി, അയാളെ കുറിച്ച് അയാൾ ശീകാര്യനാണോ, അതല്ല അയാൾ ദുർബലനാണോ, അയാൾ കളവ് പറയുന്ന ആളാണോ, ഇതൊക്കെ പരിശോധിക്കും. സഹാബിമാരുടെ കൂട്ടത്തിൽ ഒരാൾ വന്നു എന്ന് വിചാരിക്കുക, ആ സഹാബിയുടെ പേര് നമുക്ക് മനസ്സിലായില്ല. ഒരു താബിഈ പറയാൻ, എന്നോട് ഇതാ ഒരു സഹാബി പറഞ്ഞിരിക്കുന്നു, ഏതാണ് സഹാബി എന്ന് നമുക്കറിയില്ല, പേരറിയില്ല. സഹാബി ഏതുമാകാം, ആ സഹാബിയെ കുറിച്ചൊരു പരിശോധനയില്ല. ഹദീസ് പരിശോധിക്കും, അങ്ങനെ പരിശോധന ഉണ്ടാവില്ല. സഹാബിയെ പരിശോധിക്കില്ല, കാരണം എന്താ, സഹാബികൾക്ക് അവർ പരിശുദ്ധരാണ് എന്ന തസ്കിയ എന്ന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളവൻ ഹൃദയങ്ങളെ കുറിച്ച് അറിയുന്ന അള്ളാഹുവാണ്. പിന്നെ ഇനി നമ്മളെ തസ്കിയത്ത് അവർക്ക് വേണ്ട. പിൽക്കാലഘട്ടത്തിൽ കുറച്ചാളുകൾ വരാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് ശുദ്ധമായിരുന്നില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഖിലാഫത്തിലെ നടപടികൾ ശരിയായിട്ടില്ല. മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ, അദ്ദേഹത്തിന്റെ ഭരണം റാഷിദത്തായ നല്ല ഭരണമല്ല എന്ന് പറയുന്ന ഷീഇകൾ, അവരുടെ വാദങ്ങൾ പ്രചരിപ്പിക്കുന്നവർ, സഹോദരങ്ങളെ, ഏത് ഖുർആനാണ് നിങ്ങൾ വായിക്കുന്നത്? ഏത് കിതാബാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? അല്ലാഹുവിന്റെ ഖുർആനിൽ അവൻ പറയുന്നു, വഅലിമ മാ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്കുള്ളിലുള്ളത് അല്ലാഹു അറിഞ്ഞിരിക്കുന്നു. ഈ സഹാബിമാർ അല്ലാഹു തൃപ്തിപ്പെട്ടവരാണ് എന്നതിനുള്ള മഹത്തരമായ തെളിവുകളിൽ പെട്ടതാണ്. അതോടൊപ്പം സഹോദരങ്ങളെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് നൽകിയ ആ മരം, റസൂലുള്ള ബൈഅത്ത് നൽകിയ ബൈഅത്തു റിദ്വാൻ നടന്ന ആ മരം, ആ വൃക്ഷം, ഖുർആനിൽ പരാമർശിക്കപ്പെട്ട വൃക്ഷമാണത്. ആ വൃക്ഷം ഇന്നെവിടെയാണ് അറിയില്ല. ഇന്നെവിടെയാണ് എന്നത് അവിടെ നിൽക്കട്ടെ. ബൈഅത്തു റിദ്വാൻ കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത വർഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ അടുത്ത വർഷം ആ ഭാഗത്തു കൂടെ സഞ്ചരിച്ചപ്പോൾ, അടുത്ത വർഷം ഉമ്രക്ക് വേണ്ടി അവർ വന്ന സന്ദർഭത്തിൽ, ഞങ്ങളിൽ ആ മരം ഏതാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസത്തിലാകാതെ ഒരാളുമില്ല. ആർക്കും മനസ്സിലാവുന്നില്ല ഈ മരം ഏതാണ്. കഴിഞ്ഞ വർഷം ബൈഅത്ത് ചെയ്ത ആളുകൾ, അവർക്ക് മനസ്സിലാകുന്നില്ല ഈ മരം ഏതാണ് എന്ന്, അവർക്ക് വ്യക്തമാകുന്നില്ല. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, വകാന റഹ്മതൻ അലൈനാ, അത് അല്ലാഹു ഞങ്ങൾക്ക് ചൊരിഞ്ഞ കാരുണ്യത്തിൽ പെട്ടതാണ്, അത് ഞങ്ങൾക്ക് മറപ്പിച്ചു തന്നു എന്നുള്ളത്. ആ മരം ഏതാണ് എന്ന് ഞങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ, അത് പിൽക്കാലഘട്ടത്തിലുള്ള സമൂഹത്തിലേക്ക് പകർന്നു കൊടുത്തിരുന്നെങ്കിൽ, പിൽക്കാലഘട്ടത്തിലൊരു സമൂഹം വരും, ആ മരത്തിന്റെ ചുറ്റുമായിരിക്കും അവരുടെ തവാഫ്. അല്ലാഹു ഖുർആനിൽ പരാമർശിക്കപ്പെട്ടൊരു മരത്തിന്റെ അവസ്ഥയാണ്. സഹോദരങ്ങളെ, തൗഹീദിന്റെ പാഠം അതിൽ ഏറ്റവും പ്രകടമായി ഉണ്ട്. ഖുർആനിലോ ഹദീസിലോ ഒന്നിലും പരാമർശിക്കപ്പെടാത്ത, എവിടെയോ ഉണ്ടായ ഏതെങ്കിലും മരത്തിന്റെ മുന്നിൽ വരെ തബറുക്കിന്റെ പേരിൽ, ബറക്കത്തെടുക്കുക എന്ന പേരിൽ ഒത്തുകൂടുന്ന ആളുകളുള്ളവർ, അവർ റസൂലുള്ളാഹി ചരിത്രം പഠിക്കട്ടെ. പിൽക്കാലഘട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ കുറച്ചാളുകൾ, അവർ ഏതോ ഒരു മരം, ഇതാ ഇത് ബൈഅത്തു റിദ്വാൻ നടന്ന മരമാണ് എന്ന പേരിൽ ബഹുമാനിക്കാൻ തുടങ്ങി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ട ഉടനെ തന്നെ ആളെ വിട്ടു, ആ മരം വേരോടുകൂടി പെഴുത് അത് അവിടുന്ന് മാറ്റിക്കളഞ്ഞു. ഖലീഫയായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനമാണത്. ഇങ്ങനെയാണ് തൗഹീദ് അവർ സംരക്ഷിച്ചത്. ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തൗഹീദിൽ വളർത്തിയത്. ഇന്നോ, ഇന്ന് ഏതെങ്കിലും ഒരു കല്ല് വെറുതെ കിടക്കുകയാണ്, അതൊന്ന് ഒരു ഇഞ്ച് വലുപ്പം കൂടി എന്നറിഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തൻ വരും, ഈ കല്ലിന് എന്തോ കറാമത്തുണ്ട്, പിന്നെ അതിന്റെ പിന്നിലായി. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, ഇതാ റസൂലുള്ളാഹിയുടെ ചരിത്രമാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്, സഹാബത്തിന്റെ ചരിത്രമാണ് ഈ കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഒരു മരത്തിന്റെ കഥയാണ്. അതിന് സഹാബികൾ പ്രത്യേകിച്ചൊരു പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ പിന്നെങ്ങനെയാണ് പേരില്ലാത്ത ഊരില്ലാത്ത മരങ്ങൾക്കും മക്ബറകൾക്കും ജാറങ്ങൾക്കും കല്ലുകൾക്കും മുന്നിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് അതിന് മുന്നിൽ നിൽക്കുക? ബൈഅത്തു റിദ്വാൻ ആ സംഭവത്തിൽ ഉള്ള പാഠങ്ങളിൽ ഒന്നാണ്. ഇതുപോലെ തന്നെ ബൈഅത്തു റിദ്വാനിൽ മറ്റൊരു പാഠമുണ്ട്. ബിദഅത്തുകാർ അവരെങ്ങനെയാണ് ചരിത്രത്തിലുള്ള സംഭവങ്ങളെ വളച്ചൊടിക്കുക എന്നതിന് ഒരു പാഠം ബൈഅത്തു റിദ്വാനിലുണ്ട്. അത് നടക്കുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് വ്യാപകമായ അപവാദങ്ങൾ ഫിത്നയുടെ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം കഅബയുടെ അരികിൽ ഇരിക്കുകയാണ്. ഇറാഖിൽ നിന്നൊരു മനുഷ്യൻ വന്നിരിക്കുന്നു. ഇറാഖ് അന്ന് ഫിത്നയുടെ കേന്ദ്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നയുടെ കൊമ്പ് അവിടെ നിന്നാണ് പുറപ്പെടുക എന്ന് പറഞ്ഞിട്ടുമുണ്ട്. ഒരു മനുഷ്യൻ ഇബ്നു ഉമറിന്റെ അരികിൽ വന്നു. ഇബ്നു ഉമറിനോട് ചോദിച്ചു, ഇബ്നു ഉമർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉഹദ് യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടിയിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ. ഇബ്നു ഉമർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടില്ല. ഇബ്നു ഉമർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടില്ല. ഓരോ ഉത്തരം കേൾക്കുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അയാൾക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഇത് കേട്ടാൽ തിരിച്ചു പോകാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു വിളിച്ചു. ബാക്കിയും കൂടി കേട്ടിട്ട് ഭയമതി. നീ ആദ്യം ചോദിച്ചല്ലോ ബദർ യുദ്ധത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടില്ല എന്ന്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായിരുന്ന റുഖയ്യ, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഭാര്യയായിരുന്ന റുഖയ്യ, അവർക്ക് അസുഖം ബാധിച്ചതിനാൽ അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉസ്മാനോട് മദീനയിൽ നിൽക്കാൻ പറഞ്ഞത്. ബദർ യുദ്ധം കഴിഞ്ഞ് റസൂൽ തിരിച്ചു വന്നപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളുടെ ഗനീമത്തിൽ നിന്നൊരു പങ്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യത്തിലെ ബാക്കി മറുപടി അതാ. ഉഹദ് യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടിയതിനെ കുറിച്ചാണ് നീ ചോദിക്കുന്നത് എങ്കിൽ ഉഹദ് യുദ്ധത്തിൽ ഉസ്മാനും മറ്റു ചിലരും പിന്തിരിഞ്ഞോടിയിട്ടുണ്ട്. അവർക്ക് അള്ളാഹു പുറത്തു നൽകിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആയത്ത് അവതരിപ്പിച്ചിരിക്കുന്നു. സഹാബിമാരും തെറ്റുപറ്റാത്തവരാണ് എന്ന് ഇസ്ലാമിൽ എവിടെയും പഠിപ്പിച്ചിട്ടില്ല. മറ്റു സഹാബികളിൽ ചിലർക്ക് തെറ്റുപറ്റിയതുപോലെ ഉസ്മാനും തെറ്റുപറ്റിയിട്ടുണ്ട്. അത് അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുത്തിട്ടുണ്ട് എന്നതിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാനും ഉൾപ്പെടുന്നതാണ്. മൂന്നാമത്തെ സംഭവം നമ്മുടെ ബൈഅത്തു റിദ്വാനാണ്. ബൈഅത്തു റിദ്വാൻ അത് സംഭവിക്കുന്നത് തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ പോയി കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന കിംവദന്തി വരുന്നപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവർ കൊന്നിട്ടുണ്ട് എങ്കിൽ അതിനു പകരം നാം പോരാടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈഅത്തു റിദ്വാൻ നടക്കുന്നത്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്തു റിദ്വാനിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് പകരം തന്റെ കൈവച്ചുകൊണ്ടാണ് ബൈഅത്ത് ചെയ്തത്. ഇനി നീ തിരിച്ചു വയ്ക്കണം. അയാൾ തിരിച്ചുപോയി. ഇതുപോലെയാണ് സഹോദരങ്ങളെ ദീനിലെ പല സംഭവങ്ങളും ആളുകൾ തെളിവ് പിടിക്കുക. സംഭവത്തിന്റെ ഒരു ഭാഗം മാത്രം പറയും. ഹദീസിന്റെ ഏതെങ്കിലും ഒരു കഷ്ണം, ആയത്തിന്റെ ഏതെങ്കിലും ഒരു വശം, അതിന്റെ ബാക്കി വിശദീകരണം കേട്ടാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ അവരങ്ങനെ എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ അവരത് അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് മടക്കിയിരുന്നെങ്കിൽ, അവരിൽ കാര്യവിവരമുള്ളവരുടെ അരികിലേക്ക് അത് മടക്കിയിരുന്നെങ്കിൽ, അതിൽ നിന്ന് തെളിവ് പിടിക്കുന്ന അവർ മനസ്സിലാക്കിയതിലുള്ള അബദ്ധം അവർക്ക് ബോധ്യപ്പെടുമായിരുന്നു. അറിവുള്ളവരോട് ചോദിച്ചാൽ മതിയായിരുന്നു, പക്ഷെ ചോദിക്കില്ല, ചോദിച്ച് മനസ്സിലാക്കില്ല. ബൈഅത്തു റിദ്വാൻ സഹോദരങ്ങളെ അനേകം പാഠങ്ങളുള്ള സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവിടുന്ന് ബൈഅത്ത് ചെയ്തു. സഹാബികൾ ബൈഅത്ത് ചെയ്തു. അങ്ങനെ ബൈഅത്ത് കഴിഞ്ഞപ്പോൾ, കുറച്ചു കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മുസ്ലിമീങ്ങളുടെ അരികിലേക്ക് തിരിച്ചെത്തി. അതിൽ മറ്റൊരു പാഠം കൂടിയുണ്ട്. അതെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ടോ മൂന്നോ കിലോമീറ്റർ അപ്പുറം നടക്കുന്ന കാര്യം വരെ അറിയില്ല. രണ്ടോ മൂന്നോ കിലോമീറ്റർ അപ്പുറത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നതുവരെ റസൂലുള്ളാഹിക്ക് അറിയാൻ പറ്റുന്നില്ല. റസൂലുള്ളാഹിക്ക് മാത്രമാണോ? അല്ല, അബൂബക്കർ ആ കൂട്ടത്തിലുണ്ട് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് ആ കൂട്ടത്തിലുണ്ട്, സഹാബികളിലെ നേതാക്കന്മാരാ കൂട്ട്, അവരെല്ലാവരും കൂടി കൂടിയിട്ട് അറിയാൻ പറ്റുന്നില്ല. ആകെ രണ്ടോ മൂന്നോ കിലോമീറ്റർ ദൂരമേ അപ്പുറത്തേക്കുള്ളൂ. അവിടെ നടക്കുന്ന കാര്യം എന്താണ് എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് അറിയാൻ സാധിക്കാത്ത ഏത് അദൃശ്യമാണ് മരിച്ചു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ശീറ റസൂലുള്ളയുടെ ചരിത്രം മഹത്തരമായ പാഠങ്ങൾ ഉൾക്കൊള്ളുക. നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ കുറയേണ്ടതേ. പാഠം മാത്രം പറയുകയാണെങ്കിൽ ചരിത്രം മുന്നോട്ട് പോലെ, അതിന് മാത്രം പാഠങ്ങളുണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവിടുന്ന് അവിടുത്തെ അരികിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു തആല അൻ അദ്ദേഹം തിരിച്ചു വന്നു. ഇങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു ബൈഅത്ത് നടന്നിട്ടുണ്ട് എന്ന വിവരം ഖുറൈശികൾ അറിഞ്ഞപ്പോൾ അവർക്ക് ഭയമായി, അവർ പേടിച്ചു. അവർ വേഗം പരസ്പരമുള്ള ചർച്ചകൾക്ക് വേഗത കൂട്ടി. അവർ പറഞ്ഞു, മുഹമ്മദിന്റെ അരികിലേക്ക് സുൽഹിനു വേണ്ടി ആളുകളെ പറഞ്ഞയക്കാം, സുൽഹിനു വേണ്ടി ആളുകളെ അയക്കാം എന്ന് ഖുറൈശികൾ തീരുമാനിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിലേക്ക് ആളുകളെ പറഞ്ഞയക്കാൻ അവർ തീരുമാനിച്ചു. ഇത് മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലുള്ള ചോരത്തിളപ്പുള്ള കുറച്ച് ചെറുപ്പക്കാർക്ക് പറ്റിയില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളെയും വധിക്കുക തന്നെ വേണമെന്ന തീരുമാനത്തിലാണ്. ഖുറൈശികൾ മധ്യസ്ഥ തീരുമാനത്തിന് വേണ്ടി ഒരാളെ അയക്കാമെന്ന് തീരുമാനിക്കുന്നു എന്ന് കണ്ടപ്പോൾ ആ രാത്രിയിൽ അവരൊരു കുതന്ത്രം ഒപ്പിച്ചു. അവർ 80 ആളുകൾ കൂടി ചേർന്നുകൊണ്ട് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ അവർ തമ്പടിച്ച സ്ഥലത്തേക്ക് അവർ രാത്രിയിൽ യുദ്ധം അവർക്കിടയിൽ ഉണ്ടാക്കുന്നതിനു വേണ്ടി, ഫിത്ന ഉണ്ടാക്കുന്നതിനു വേണ്ടി, കുഴപ്പം സൃഷ്ടിക്കുന്നതിനു വേണ്ടി 80 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും അവർ തമ്പടിച്ച സ്ഥലത്തേക്ക് വന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവലേൽപ്പിച്ച മുഹമ്മദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉറക്കമൊഴിയാതെ കാത്തിരിക്കുന്നുണ്ട്, കാവൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള കാവൽ സംഘം അവർ ഈ പറഞ്ഞ 80 ആളുകളെയും തടവിലാക്കി റസൂലുള്ളയുടെ അരികിലേക്ക് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ ജിഅതും ഫീ അഹദി അഹദിൽ ഔ ഹൽ ജഅല ലകും അഹദുൻ അമാനൻ, നിങ്ങൾ ആരെങ്കിലും പറഞ്ഞയച്ചതാണോ, ആരുടെയെങ്കിലും കൂട്ടത്തിൽ എന്തെങ്കിലും ഖുറൈശികളുടെ തീരുമാനവുമായി ബന്ധപ്പെട്ട് വന്നതാണോ, അതല്ലെങ്കിൽ ആരുടെയെങ്കിലും സംരക്ഷണത്തിൽ വന്നതാണോ, ആരാണ് നിങ്ങളെ പറഞ്ഞയച്ചത്? അവർ പറഞ്ഞു, ആരും പറഞ്ഞയച്ചതല്ല, ഞങ്ങൾ സ്വയം ഇങ്ങനെ തീരുമാനിച്ചു വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചയച്ചു, അവർക്ക് പുറത്തു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തതിന് പിന്നിൽ വലിയ ഒരു കാരണം ഈ പറഞ്ഞ സുൽഹ്, ഈ പറഞ്ഞ സന്ധി സംഭാഷണം നടക്കുക എന്നതിനു വേണ്ടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചയച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞു, വഹുവല്ലദീ കഫ ഐദിയകും അൻഹു, വഹുവല്ലദീ കഫ ഐദിയഹും അൻകും وأيديكم عنهم ببطن مكة من بعد أن أظفركم عليهم وكان الله بما تعملون بصيرا. الله ആകുന്നു അവരുടെ കൈകളെ നിങ്ങളിൽ നിന്ന് തടുത്തു വെച്ചത്, നിങ്ങളുടെ കൈകളെ അവരിൽ നിന്നും തടുത്തു വെച്ചത്, അവരിൽ ചിലരെ നിങ്ങൾ പിടികൂടിയതിനു ശേഷവും അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ക്ഷമിക്കാൻ നിങ്ങൾക്ക് ശേഷി നൽകിയത്, നിങ്ങളുടെ കൈകളെ തടുത്തു വെച്ചത്. ഇതിൽ സഹോദരങ്ങൾ വലിയൊരു പാഠമുണ്ട്. ചില ആളുകൾ യുവത്വത്തിന്റെ ചോരത്തളപ്പിൽ ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുകയും എല്ലാത്തിലും അവന്റെ പരിഹാരം അടിയും ഇടിയും പരസ്പരം പകരം മൂട്ടലും പ്രതികാരം ചെയ്യലുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദർഭത്തിൽ സ്വീകരിച്ച ഈ സമീപനം രാത്രിയിൽ അവിടുത്തെയും സഹാബത്തിനെയും ഉപദ്രവിക്കാൻ വന്ന ഈ പറഞ്ഞ ആളുകൾ അവരോട് റസൂലുള്ള പുറത്തു കൊടുത്തു എന്നതിൽ വലിയ പാഠമുണ്ട്. ചില ആളുകൾ അവർക്ക് ഏത് സന്ദർഭത്തിലും പ്രതികരണം എന്നാൽ അവർക്കറിയുന്നത് തിരിച്ചടിക്കുക, തിരിച്ച് ആക്രമിക്കുക എന്നത് മാത്രമാണ്. ക്ഷമ എന്നത് ഇസ്ലാമിൽ എത്രയോ സന്ദർഭങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട, എത്രയോ സന്ദർഭങ്ങളെ റസൂലുള്ള പ്രാവർത്തികമാക്കി കാണിച്ചു തന്ന മാതൃകയാണ്. മാത്രമല്ല, ഇസ്ലാമിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ചർച്ച ചെയ്യുന്ന പലയിടങ്ങളിലും ക്ഷമയും വിട്ടുകൊടുക്കലും മാപ്പാക്കലും പല സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി. യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അല്ലാതെ ക്ഷമയെക്കുറിച്ച് പറഞ്ഞ ആയത്തുകൾ ധാരാളമുണ്ട്. യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അത് പറയുന്ന ആയത്തുകൾ തന്നെയുണ്ട്. അപ്പോൾ മുസ്ലിമീങ്ങളുടെ അവസ്ഥകൾക്കും അവരുടെ സ്ഥിതികൾക്കും അനുസരിച്ച് സ്വീകരിക്കേണ്ട സമീപനങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അത് വളരെ ശ്രദ്ധിക്കേണ്ട പാഠങ്ങളിൽ ഒന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ തിരിച്ചു പറഞ്ഞയച്ചു എന്നറിഞ്ഞപ്പോൾ ഖുറൈശികൾ അവർ മധ്യസ്ഥരായേക്കാമെന്ന തീരുമാനം ഉറപ്പിച്ചു. അങ്ങനെ ഞങ്ങളുടെ അരികിൽ നിന്ന് അങ്ങോട്ട് പോയ ആളുകളെ വെറുതെ മാപ്പാക്കി തിരിച്ചുവിട്ടു എങ്കിൽ മുഹമ്മദ് ഒരിക്കലും യുദ്ധത്തിന് വന്നതല്ല എന്നത് അവർക്ക് ബോധ്യപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഖുറൈശികൾ മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി അവരുടെ കൂട്ടത്തിൽ നിന്ന് സുഹൈൽ ഇബ്നു അമറിനെയും ഹുവൈത്തബ് ഇബ്നു അബ്ദുൽ ഉസ്സ എന്ന വ്യക്തിയെയും മിക്റസ് ഇബ്നു ഹഫ്സ് എന്ന വ്യക്തിയെയും പറഞ്ഞയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മൂന്നാളുകളെ പറഞ്ഞയച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൂന്നാളുകൾ വരുന്നത് കണ്ടപ്പോൾ അവരുടെ മുൻപിൽ സുഹൈലുണ്ട്, സുഹൈൽ ഇബ്നു അമറുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് സഹല ലക്കും അംറുകും, നിങ്ങളുടെ കാര്യം ഇതാ എളുപ്പമായിരിക്കുന്നു. ജാ സുഹൈൽ, വന്നിരിക്കുന്നത് സുഹൈലാണ്. സുഹൈൽ എന്ന വാക്കിന്റെ അർത്ഥം സഹൽ, സുഹൈൽ എന്ന പദം പരസ്പരം ബന്ധമുള്ള പദമാണ്. സഹൽ എന്നാണ് എളുപ്പമുള്ളത്. ഇതാ സുഹൈൽ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് എളുപ്പമുള്ളതാണ് വന്നിരിക്കുന്നത്. അറാദൽ ഖൗമു സുൽഹ ഹീന ബഅസു ഹാദർ റജുൽ, സുഹൈലിനെ അവർ അയച്ചിരിക്കുന്നത് അവർ സുൽഹ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. അദ്ദേഹം അതിന് പറ്റിയ ആളുകളാണ്, അതിനു പറ്റിയ ആളാണ് എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് അവർ സുഹൈലിനെ അയച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാട്ടുകാരെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ധാരണകളുണ്ട്. സുഹൈൽ വരുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കാണ്. സുഹൈൽ റളിയല്ലാഹു അൻഹു നല്ല ബുദ്ധിപാഠവുമുള്ള സഹാബിയായിരുന്നു. അദ്ദേഹം പിന്നീട് മുസ്ലിം ആയാളാണ്. ഇസ്ലാമിക യുദ്ധങ്ങളിൽ വലിയ പങ്കുവഹിച്ച മുന്നിൽ നിന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സുഹൈൽ റളിയല്ലാഹു അൻഹു. പക്ഷെ അന്ന് അദ്ദേഹം മുസ്ലിമല്ല. മാത്രമല്ല, അന്ന് അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ സുബ്ഹാനല്ലാഹ് വളരെ മുസ്ലിമീങ്ങളുടെ മനസ്സിന് പ്രയാസമുണ്ടാക്കിയതാണ്. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിരുന്നു, മുന്നിൽ തന്നെ ഇരുന്നു, ധാരാളം സംസാരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ഇതാ കഅബക്ക് കഅബ തവാഫ് ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ തടയരുത്. ഞങ്ങൾ കഅബ തവാഫ് ചെയ്താൽ തിരിച്ചു പോയിക്കൊള്ളാം, മറ്റൊരു പ്രശ്നത്തിനും വേണ്ടി വന്നതല്ല. സുഹൈൽ പറഞ്ഞു, വല്ലാഹി ലാ തതഹദ്ദസുൽ അറബു അന്ന ഉഖിദ്നാ ദുഗ്തതൻ, അങ്ങനെ ഈ വർഷം നിന്നെ ഉംറക്ക് സമ്മതിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഈ വർഷം നീ ഉംറ ചെയ്താൽ അറബികൾ പറയും, അവർ പറഞ്ഞു നടക്കും, ഖുറൈശികളെ ഇതാ മുഹമ്മദ് പരാജയപ്പെടുത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഈ വർഷം ഉംറ ചെയ്യാൻ നിന്നെ ഞങ്ങൾ സമ്മതിക്കുകയില്ല. വലാകിൻ ദാലിക മിനൽ ആമിൽ മുഖ്ബിൽ, നിനക്ക് അടുത്ത വർഷം ഉംറ ചെയ്യാം, ഈ വർഷം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സുഹൈലുമായി ധാരാളം സമയം ചർച്ച നടന്നു. അവസാനം ഈ കാര്യത്തിൽ അവർ ഏതാണ്ട് ഒത്തുതീർപ്പിലായി. ഈ വർഷം ഉംറയില്ല, അടുത്ത വർഷം ഉംറക്ക് വേണ്ടി പുറപ്പെടാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു, അവിടുന്ന് അംഗീകരിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ എഴുതി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കരാർ പറഞ്ഞു കൊടുത്തു എങ്ങനെ എഴുതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഉക്തുബ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുക. അപ്പോൾ സുഹൈൽ പറഞ്ഞു, അമ്മ റഹ്മാൻ ഫവല്ലാഹി മാ അദ്രി മാ ഹിയ, റഹ്മാൻ അതെന്താണ് എന്ന് എനിക്കറിയില്ല, അത് നീ പറഞ്ഞതാണ്. അവർ അറബികൾ മുൻപ് പറഞ്ഞിരുന്നത് ബിസ്മിക അല്ലാഹുമ്മ എന്നായിരുന്നു, അല്ലാഹു എന്നിന്റെ നാമത്തിൽ. അവർക്ക് അല്ലാഹുൽ വിശ്വാസമുണ്ട്, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വ്യത്യസ്തങ്ങളായ പേരുകൾ റസൂലുള്ള പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ ചിലത് അവർ അംഗീകരിച്ചിരുന്നില്ല. അതിൽ ചിലത് അംഗീകരിക്കാതിരിക്കാതുള്ള കാരണം അഹങ്കാരമായിരുന്നു, അല്ലെങ്കിൽ അറബികൾക്കിടയിൽ റഹ്മാൻ എന്നത് അള്ളാഹുവിന്റെ നാമമാണ് എന്ന് അറിയപ്പെട്ട കാര്യമായിരുന്നു. അവരുടെ കവിതകളിൽ അത് വന്നിട്ടുണ്ട്. പക്ഷെ റസൂലുള്ള അത് പറഞ്ഞപ്പോൾ അവരത് അംഗീകരിച്ചില്ല. മാത്രമല്ല അവർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, മുഹമ്മദ് പറയുന്നത് ഒരൊറ്റ റബ്ബിനെ മാത്രം, ഒരു ഇലാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്നാണ്. എന്നാൽ അവൻ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഒന്നിലധികം ഇലാഹുകളെയാണ്. അവൻ ചിലപ്പോൾ പറയും യാ അല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹുമ്മ, ചിലപ്പോൾ പറയും യാ റബ്ബ്, ചിലപ്പോൾ പറയും യാ റഹ്മാൻ. ഒരാളെ വിളിക്കണമെന്ന് പറഞ്ഞ ആൾ വിളിക്കുന്നത് പലതിനെയാണ്. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചത്, ഖുലി ദുഉല്ലാഹ അവ ദുഉർ റഹ്മാൻ, നിങ്ങൾ അല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുക, അതല്ലെങ്കിൽ റഹ്മാനായ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുക. അയ്യമ്മാ തദഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, നിങ്ങൾ അല്ലാഹുവിന്റെ ഏത് നാമങ്ങൾ മുൻനിർത്തി വിളിച്ചു പ്രാർത്ഥിച്ചാലും അവനാകുന്നു ഏറ്റവും ഉത്തമമായ നാമങ്ങളുള്ളത് എന്ന ആയത്ത് അവതരിക്കുന്നത് ഈ സന്ദർഭത്തിലാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കരാർ എഴുതാൻ പറഞ്ഞു. ഈ പറഞ്ഞ കരാറിലെ ആദ്യത്തെ വാക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്ക് എഴുതാൻ സുഹൈൽ ഇബ്നു അമർ സമ്മതിച്ചില്ല. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി ചരിത്രം അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കാം. وهذا والله تعالى اعلم بالصواب وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك